ഖിലാഫത്തിന്റെ ഖുത്ബയിൽ അയാൾ പ്രസംഗിച്ചതാണ്. ഇറാനിൽ എന്തില്ല, ഒരു ഇസ്ലാമി ഇപ്പോൾ നടന്നിട്ടില്ല, അവിടെ തനി ജൂതായുസമാണ്. നമ്മുടെ ചില ആൾക്കാർ ഇങ്ങനെ ആവേശം കൊണ്ട് നടക്കുന്നുണ്ട് ഇസ്ലാമിക് വിപ്ലവം, ഇസ്ലാമിക് വിപ്ലവം, അവിടെ തനി ജൂത വിപ്ലവമാണ് നടന്നത്, ഒരു ഇസ്ലാമും ഇല്ല, തനി ജൂതായുസാണ്. അങ്ങനെ പച്ചയിൽ സത്യം പറഞ്ഞ ഞാൻ മൂപ്പരെ മാത്രമേ ജമാഅത്തിലേക്ക് കിട്ടിട്ടുള്ളൂ. ഇനി പതിനൊന്ന് മണിക്ക് എത്തല്ലേ, എത്ര പേര്? പതിനൊന്ന്. ഹൂസി 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 അക്ക തന്നെ സൈസ്. ഇനി പിന്നെ ഇവരുടെ വിശ്വാസം, അവരുടെ മസാദിർ, പ്രമാണം എന്താണ്? ഷിയാക്കളുടെ പ്രമാണം, അതുകൂടി ചുരുക്കി പറയുമ്പോൾ നിർത്താം. നമ്മുടെ പ്രമാണം ഖുർആനും സുന്നത്തും ഇജ്മാഉൽ ഖിയാസ്, അല്ല ഇജ്മാഉൽ ഖിയാസാണ് നിൽക്കട്ടെ. ഷിയാക്കൾ ഖുർആനെക്കുറിച്ചും അതുപോലെ തന്നെ ഇജ്മാഉലിനെ കുറിച്ച്, പിന്നെ സുന്നത്തിനെക്കുറിച്ചും അവരുടെ വിശ്വാസം എന്ത്? ആദ്യം ഖുർആനെ പരിശോധിക്കാം. ഖുർആനെ സംബന്ധിച്ച അവരുടെ വിശ്വാസം, അതിൽ രണ്ട് മൂന്ന് വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒന്ന്, ഖുർആന്റെ ഹുജ്ജിയത്താണ്, ഖുർആന്റെ പ്രമാണം, ഖുർആൻ പ്രമാണമാണ് എന്ന് നമ്മൾ അംഗീകരിക്കുന്നു. എന്നാൽ ഷിയാക്കളുടെ വിശ്വാസം അനുസരിച്ച് ഖുർആൻ സ്വയം പ്രമാണമാവുകയില്ല, അത് സ്വയം നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുകയില്ല, പിന്നെ എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധ്യമല്ല. മറിച്ച് എന്താണ്, ഖുർആൻ ഒരു ഖയ്യിമ് വേണം, ആ ഖയ്യിമിലൂടെ മാത്രമേ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നത് ഇവരുടെ. നേരത്തെ പറഞ്ഞ കുലൈനി, കുലൈനിയെ സംബന്ധിച്ച് നമ്മൾ ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നത് പോലെ, കുലൈനിയെ സംബന്ധിച്ച് ഷിയാക്കൾ പറയുന്ന സിഖത്തുൽ ഇസ്ലാം എന്നാണ്. സിഖത്തുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഉറച്ച പ്രമാണം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയെ കുറിച്ച് പറയില്ലേ, അതുപോലെ ഷെയ്ഖുൽ ഇസ്ലാം സിഖത്തുൽ ഇസ്ലാം, സിഖത്ത് എന്നാൽ വിശ്വസ്തത, വിശ്വസ്തൻ എന്നത്. ആ കുലൈനി അദ്ദേഹം പറയാണ് അദ്ദേഹത്തിന്റെ ഉസൂൽ കാഫിയിൽ, പിന്നെ ഇന്നൽ ഖുർആൻ ലാ യകൂനു ഹുജ്ജ ഇല്ലാ ബി ഖയ്യിമിൻ വഅന്ന അലിയൻ ഖാന ഖയ്യിമൽ ഖുർആൻ വകാനത തഅതുഹു മുഫ്തറദ വകാനൽ ഹുജ്ജ അലൻ നാസി ബൈദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഖുർആൻ ഒരു ഖയ്യിമ കൂടാതെ മനസ്സിലാക്കാൻ സാധ്യമല്ല. അലി റളിയല്ലാഹു അൻഹു ആണ് ഖയ്യിമുൽ ഖുർആൻ, അലിയെ അനുസരിക്കൽ ഫർളാകുന്നു, നിർബന്ധമാകുന്നു. അലി അങ്ങനെ ഹുജ്ജത്ത് ഖയ്യിമായി, അങ്ങനെ ഹുജ്ജത്തായി മാറി. അപ്പൊ ഖുർആൻ സ്വയം ഹുജ്ജത്തല്ല, ഖുർആൻ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഖയ്യിമ വേണം, ആ ഖയ്യിമ ആരാണ്? അലി റളിയല്ലാഹു അൻഹു ആണ്, അലിയെ അനുസരിക്കൽ നിർബന്ധവുമാണ്. അപ്പൊ ഖുർആനിനെ നബി അല്ല വ്യാഖ്യാനിക്കുന്നത്, അലി റളിയല്ലാഹു അൻഹുവിന്റെ വ്യാഖ്യാനം അംഗീകരിക്കുമ്പോഴേ ഖുർആൻ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അല്ലാതെ ഖുർആൻ സ്വന്തം എന്താവുകയില്ല, പ്രമാണമാവുകയില്ല. അപ്പൊ എന്താ യഥാർത്ഥത്തിൽ ഖുർആൻ അള്ളാഹുവിന്റെ പ്രമാണം എന്നത് വിട്ട് ഖുർആൻ ഹുജ്ജത്തുൽ ഇമാം അലിയായി മാറി. ഖുർആൻ അള്ളാഹുവിന്റെ ഹുജ്ജത്തല്ല, ഖുർആൻ ആരുടെ ഹുജ്ജത്തായി? അലിയുടെ ഹുജ്ജത്താണ് എന്നാണ് ഇവരുടെ വാദപ്രകാരം വരിക. കാരണം അവർ വിശ്വസിക്കുന്നത് ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ ഒരാൾക്കെ വിശദീകരിച്ചു കൊടുത്തിട്ടുള്ളൂ, അത് ഇബ്നു അബ്ബാസ് അല്ല, ആരാ? അലിയാണ്. ആ അലിയിൽ നിന്ന് മറ്റ് ഇമാമുകളിലേക്ക്, 12 ഇമാമുകളിലേക്കും അത് നീങ്ങി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു അപകടം ഉണ്ട്. എന്താ കാര്യം? അലി മരിച്ചു, 11 ഇമാമുകളും പോയി, പിന്നെ 12-ാമത്തെ ഇമാമ് ഒട്ട് വെളിച്ചത്ത് വന്നിട്ടില്ല. പിന്നെ നേരത്തെ പറഞ്ഞ ഫാത്തിമന്റെ മുസ്ഹാഫ് അതുവരെ കയ്യിലില്ല, അത് ആരെപ്പറണ്ട് എന്നാണ്, ആരെ കൂടെയാ? ഈ 12-ാമത്തെ വരാൻ പോകുന്ന സിർദാബ് കിടക്കുന്ന ഇമാമിന്റെ കൂടെയാണ്. അപ്പൊ അതുവരെ ഇവിടെ ആൾക്കാർക്ക് കാര്യം മനസ്സിലാകണ്ടേ? അപ്പൊ എന്താ യഥാർത്ഥത്തിൽ നിന്ന് നമുക്ക് ഖുർആൻ ആർക്കും തിരിയില, തിരിയാൻ പറ്റൂല എന്നാണ് ഇവരുടെ വിശ്വാസത്തിൽ നിന്ന് വരുന്നത്. രണ്ടാമത്തേത്, ഖുർആനിന്റെ അറിവ് എന്ന് പറയുന്നത് അത് അലിക്കും ഇമാമിനും മാത്രം പ്രത്യേകമായതാണ്, വേറെ ആർക്കും ഖുർആനിലെ ഇൽമ് മനസ്സിലാവുകയില്ല. അപ്പൊ പിന്നെ സാധാരണക്കാരന് ഖുർആൻ ഹുജ്ജത്താണോ? അല്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ എല്ലാവർക്കും ഹുജ്ജത്താണ്. ഇവർ പറയുന്നു ഖയ്യിമ് വേണം. രണ്ടാമത്തെ അവരുടെ വാദം, ഖുർആനിന്റെ ഇൽമ് മഅരിഫത്തുൽ ഖുർആൻ ലാ യുശ്രിക്കുഹു ഫീഹി അഹദ്, ഖുർആനിന്റെ വിജ്ഞാനത്തിൽ ഇമാമും അയിമ്മത്തുമല്ലാതെ മറ്റാരും അതിൽ പങ്കാളികളാവുകയില്ല, ആർക്കും അത് കിട്ടുകയില്ല. ഇതും ഖുർആനിന്റെ അതുപോലെ തന്നെ അഹ്ലു സുന്നത്തിന്റെ വിശ്വാസത്തിന് വിരുദ്ധമാകുന്നു. ഉസൂലുൽ കാഫിയിലുള്ള ഒരു വാചകം, അബു അബ്ദുള്ള അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട്. ഇന്ന നാസ യക്ഫീഹിമുൽ ഖുർആൻ ലൗ വജദു ലഹു മുഫസ്സിറൻ. ഖുർആൻ ജനങ്ങൾക്ക് മതിയാകുമായിരുന്നു അവർ ഒരു മുഫസ്സിറിനെ കണ്ടെത്തുകയായിരുന്നെങ്കിൽ, ഒരു വ്യാഖ്യാതാവിനെ കിട്ടിയിരുന്നെങ്കിൽ. ഇന്നല്ലാഹ അൻസല അലൈയൽ ഖുർആൻ വഹുവൽ ലദീ മൻ ഖാലഫഹു ദല്ല വമൻ വമൻ യബ്തഗി ഇൽമഹു ഇൻദ ഗൈരി അലിയ്യിൻ ഹലക. മജ്ലിസി എന്ന് പറയുന്നത് ഇവരുടെ വേറൊരു പണ്ഡിതനാണ്. ഈ മജ്ലിസിയുടെ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് അലി അലിയല്ലാഹു എന്ന് പറഞ്ഞു, അള്ളാഹു നബി പറയാണ് അള്ളാഹു എനിക്ക് ഖുർആൻ ഇറക്കി തന്നു, അത് അതിന് ഞാൻ പറയുന്നത് പോലെ അല്ലെങ്കിൽ അലി പറയുന്നത് പോലെ അംഗീകരിക്കണം. അലിക്കിടെ അല്ലാത്ത മറ്റൊരാളിൽ നിന്ന് അതിന്റെ ഇൽമ് ആരെങ്കിലും തേടിയാൽ അവനെന്തായി? വഴിപിഴച്ചുപോയി. എന്നാൽ നോക്കൂ, നമ്മൾ ചരിത്രം പരിശോധിക്കുക, തഫ്സീറിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് നോക്കുക. അപ്പൊ ഇബ്നു അബ്ബാസിൽ നിന്ന് തഫ്സീർ ഇബ്നു അബ്ബാസ് എന്ന് പറഞ്ഞിട്ട് കാണാം, പല സഹാബികളും തഫ്സീറുകൾ ഉദ്ധരിച്ചത് കാണാം. എന്നാൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ ഹദീസ് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും തഫ്സീർ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും വളരെ കുറച്ചാണ്. ചില അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അലി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ ആകെ പരിശോധിച്ചാൽ സഹീഹായി വന്നത് ഏതാനും കുറച്ച് 19 റിപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പൊ പിന്നെ ബാക്കി ഇവന് വരണമൊക്കെ എന്താ പിന്നെ അവർ കിട്ടിണ്ടാക്കിയത്? മൂന്നാമത്തെ പ്രശ്നം ഈ വിഷയത്തിൽ, ഇതിൽ ഖുർആനിന്റെ പ്രാമാണികതയെ സംബന്ധിച്ചുള്ള മൂന്നാമത്തെ വിഷയം, ഇഴ്തിഖാദുഹും ബി അന്ന ഖൗലൽ ഇമാം യൻസഹുൽ ഖുർആന വയുഖയ്യിദു മുത്തലഖഹു വയുഖസ്സിസു ആമഹു. ഖുർആനിനെ നസ്ഖ് ചെയ്യാൻ ആർക്ക് സാധിക്കും? അലിക്ക് സാധിക്കും, ഇമാമിന് സാധിക്കും. അതുപോലെ അലി മാത്രമല്ല ഇമാമുകൾക്ക് സാധിക്കും. പിന്നെ ഖുർആനിൽ ആമായി പറഞ്ഞ, മൊത്തത്തിൽ പറഞ്ഞ കാര്യത്തെ ഹാസാക്കാം, മുത്തലഖായി പറഞ്ഞ ഉപാധിയില്ലാതെ പറഞ്ഞ കാര്യത്തെ പിന്നെ മുഖയ്യദാക്കാം, ഉപാധി വെച്ച് പറയാം. ആമിനെ ഹാസാക്കാനും മുഖയ്യദിനെ മുത്തലഖിനെ മുഖയ്യദാക്കാനും ഒക്കെ അധികാരമാർക്കുണ്ട്? ഇമാമുകൾക്കുണ്ട്. അപ്പൊ പിന്നെന്തായി? ഖുർആൻ പൂർണ്ണാണോ? അല്ല. അള്ളാഹിന്റെ വഹി അവസാനിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നബി അവസാന പ്രവാചകനാണോ? അല്ല. ദീനും പൂർണ്ണമായിട്ടില്ല, ദീൻ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇമാമുകൾ പറഞ്ഞൊക്കെ എന്തിന്റെ ഭാഗമായി മാറും? ഇസ്ലാം ദീനിന്റെ ഭാഗമായി മാറും. അപ്പൊ ഖുർആൻ അവർ അംഗീകരിക്കുന്നു, പക്ഷെ ഖുർആനിനെ സംബന്ധിച്ച് അവർക്കുള്ള വിശ്വാസം ഇതാകുന്നു. ഇനി രണ്ടാം ഖുർആനുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വിഷയം, ഇഴ്തിഖാദുഹും ബി തഅ്വീലിൽ ഖുർആൻ, ഖുർആൻ വ്യാഖ്യാനിക്കുന്നതിലുള്ള അവരുടെ വിശ്വാസമാണ്. അത് ഒന്ന്, ഖുർആനിൽ എല്ലാ ലാഹിറായ പദങ്ങൾക്കും ഒരു ബാത്തിനായ അർത്ഥമുണ്ട്. ബാത്തിനിയാക്കൾ എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നമ്മൾ വായിച്ചാൽ കിട്ടുന്ന അർത്ഥമല്ല എന്തിനുള്ളത്, ഖുർആനുള്ളത്. അതിനൊരു ആന്തരിക അർത്ഥമുണ്ട്. ഈ ആന്തരിക അർത്ഥം ആർക്കെ മനസ്സിലാവുള്ളൂ? ഇമാമുകൾക്കേ മനസ്സിലാവുള്ളൂ. രണ്ടാമത്തേത്, പിന്നെ ഖുർആൻ മുഴുവൻ ഷിയാക്കളെ സംബന്ധിച്ചും ഷിയാക്കളുടെ എതിരാളികളെ സംബന്ധിച്ചും ഇറങ്ങിയതാണ്. ഖുർആനുള്ള മുഴുവൻ ആയത്തും ആരെ കുറിച്ചാണ്? ഷിയാക്കളെ സംബന്ധിച്ചാണ്, ഷിയാക്കളുടെ എതിരാളികളെ സംബന്ധിച്ചുമാകുന്നു. എന്നിട്ട് അവരുടെ ബാത്തിനിയാക്കൾക്കുള്ള തെളിവ് സൂറത്തുൽ ആറാഫിലെ 33 ആയത്തിന് ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിശ മാ ളഹറ മിൻഹാ വമാ ബത്തൻ എന്ന് പറയുന്ന ആയത്തിന് അവർ പറയുന്നത് അവിടെ ളഹറ വമാ ബത്തൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളും അത് ളാഹിറാണ്, വൽ ബാത്തിനു മിൻ ദാലിക അഇമ്മത്തുൽ ജൗർ, ഇമാമുകളല്ലാതെ വന്നിട്ടുള്ള മറ്റ് ഇമാമുകൾ അവരംഗീകരിക്കാത്ത ഇമാമുകൾ, അതാണ് ഏത്? മാ ളഹറ മിൻഹാ വമാ ബത്തൻ, ബാത്തിനായ ഹറാമ് എന്ന് പറഞ്ഞാൽ ളാഹിറായ ഹറാമ് ഖുർആനിൽ നിന്ന് പ്രത്യക്ഷമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഹറാമുകൾ. ബാത്തിനായ ഹറാം എന്ന് പറഞ്ഞാൽ ഷിയാക്കളുടെ ഇമാം അല്ലാതെ ലോകത്താരൊക്കെ ഇമാം അബൂബക്കർ ഉമർ ഒക്കെ എന്താണ് ഈ ബാത്തിനായ ഹറാമിൽ പെട്ടതാകുന്നു. അതുപോലെ തന്നെ അലി എന്ന് പറയുന്നതാണ് എന്ത്? ഹക്ക്. അതല്ലാത്ത അവരുടെ ഇമാമുകൾ അല്ലാത്തതൊക്കെ എന്താണ്? ബാത്തിലാണ്. ഇതൊക്കെ ഇതിന്റെ വ്യാഖ്യാനത്തിൽ അവർ കൊടുത്തിട്ടുള്ളതാണ്. വക്കുല്ല ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമി മുബീൻ, സൂറത്ത് യാസീനിലെ 12 ആയത്ത്. അവിടെ ഇമാമി മുബീൻ എന്ന് പറഞ്ഞാൽ ലഹുൽ മഹ്ഫൂദ് ആണ് അഹ്ലു സുന്നത്തിന്റെ വ്യാഖ്യാനം. ഇവരുടെ വ്യാഖ്യാനം അനുസരിച്ച് അത് അലിയാണ്. എല്ലാം നാം വ്യക്തമായ ഇമാമിൽ, അതായത് അലിയിൽ ക്ലിക്കപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലഹുൽ മഹ്ഫൂദിനെ എന്താക്കി മാറ്റി? അലിയാക്കി മാറ്റി. ഒക്കെ അലിയിലുണ്ട്, അലിയിലെല്ലാം ക്ലിക്കപ്പെടുത്തിയിട്ടുണ്ട്. ഫഖാത്തിലു അഇമ്മത്തുൽ കുഫർ, സൂറത്ത് തൗബയിലെ 12 ആയത്ത്. അവിടെ അഇമ്മത്തുൽ കുഫർ എന്ന് പറഞ്ഞാൽ ത്വൽഹ, സുബൈർ ഇതുപോലുള്ള സഹാബികളാകുന്നു. പിന്നെ അസ്സജറത്തുൽ മൽഊന എന്ന് പറഞ്ഞാൽ, ഖുർആനിൽ പറഞ്ഞ ശജറത്തുൽ മൽഊന, ആ ആക്ഷേപിക്കപ്പെട്ട മരം എന്ന് പറയുന്നത് അത് ബനു ഉമയ്യയാണ്. മുആവിയന്റെ പിൻഗാമികളായി വന്ന ഭരണാധികാരികൾ അവരാണ് ശജറത്തുൽ മൽഊന. പിന്നെ ഖുർആൻ മുഴുവൻ തങ്ങളിലും ശത്രുക്കളെ കുറിച്ചും ഇറങ്ങിയതാണ്. എന്നിട്ട് പറഞ്ഞ ഇമാമിനെ കുറിച്ച് ഖുർആനിൽ വന്ന സർവ ആയത്തുകളും അല്ലെങ്കിൽ ഒരുപാട് ആയത്തുകൾ അസ്തബുൽ മസാനി, അസ്താഫുന വൽ മുസബ്ബിഹൂൻ, അൽ മഖാമുൽ മഅലൂം, ഹമലത്തു അർസിർ റഹ്മാൻ, അസ്സഫറത്തുൽ കിറാമുൽ ബററ, കലിമാത്തുല്ലാഹ്, ഹുറുമാത്തുല്ലാഹ്, അദ്-ദിക്ർ, അഹ്ലു ദിക്ർ, ഖൈറു ഉമ്മ, ഖൈറു ഉമ്മത്തിൽ ലിന്നാസ്, ഇതൊക്കെ അൽ മദ്ലൂമൂൻ, അൽ മുസ്തദഅഫൂൻ, ഇതൊക്കെ ആരെ കുറിച്ചാണ്? ഇമാമുകളെ കുറിച്ചാണ്. കാരണം എന്താ, ഖുർആനിലുള്ളതൊക്കെ ഞങ്ങളെ കുറിച്ചാണ്, ഞങ്ങളുടെ ശത്രുക്കളെ കുറിച്ചാണ്. അപ്പൊ ഈ പറഞ്ഞ പദങ്ങളൊക്കെ ആരെ കുറിച്ചാണ്? ഇമാമുകളെ കുറിച്ചാണ് എന്ന് പിന്നെ ഷിയാക്കൾ വിശ്വസിക്കുന്നു. ഇനി ഈ വിശ്വാസത്തിനൊക്കെ അവർക്ക് തുടക്കം കുറിച്ചത് നേരത്തെ ഞാൻ പറഞ്ഞ സബഇയാക്കളുടെ പണ്ഡിതനായ ആരാണ്? ജാബിറുൽ ജഅഫി എന്ന് പറയുന്ന ഹിജ്റ 131 മറ്റോ മരണപ്പെട്ടു പോയ ആളാണ്. പിന്നെ ഇവരുടെ ദുർവ്യാഖ്യാനങ്ങൾ, ഖുർആനിലെ ഖുർആനിൽ അവർ നടത്തിയിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, ഇപ്പൊ സൂറത്തുൽ നഹലിലെ 51 ആയത്ത്, ലാ തത്തഖിദു ഇലാഹൈൻ ഇസ്നൈൻ ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദ്, നിങ്ങൾ രണ്ട് ഇലാഹുകളെ സ്വീകരിക്കരുത്, ഇലാഹു ഒന്നാകുന്നു എന്നതിന് അബൂ അബ്ദുള്ള പറഞ്ഞതായി അവർ റിപ്പോർട്ട് ചെയ്യുന്നു. യഅനി ബിദാലിക വലാ തത്തഖിദു ഇമാമൈനി ഇന്നമാ ഹുവ ഇമാമുൻ വാഹിദ്, രണ്ട് ഇലാഹുകളെ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞാൽ രണ്ട് ഇമാമിനെ സ്വീകരിക്കാൻ പാടില്ല, ഒരു ഇമാമിനെ സ്വീകരിക്കാൻ പാടുള്ളൂ. ആ ഇമാം ആരാണ്? അലിയ. അപ്പോ അള്ളാഹനെ മാത്രം സ്വീകരിക്കുക എന്നതിന് അലിയെ മാത്രം ഇമാമായി സ്വീകരിക്കുക. വയബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉഹും വലാ യദുറുഹും വകാനൽ കാഫിറു അലാ റബ്ബിഹി വഹീറ എന്നതിന് അൽ കാഫിറു ഖുമ്മി, നേരത്തെ അവരെ ഖുമ്മി ഒരു മുഫസ്സിറാണ്, അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുമ്മി പറയാൻ അൽ കാഫിറു അസ്താനി, ഇവിടെ അൽ കാഫിർ എന്ന് പറഞ്ഞത് ആ രണ്ടാമത്തവനാണ്. ഏത് രണ്ടാമത്തവൻ? അസ്താനി പറഞ്ഞാൽ ഉമർ, രണ്ടാമത്തെ ഖലീഫ. അപ്പോ വകാനൽ കാഫിറു അലാ റബ്ബിഹി വഹീറ, കാഫിർ അലാ റബ്ബിഹി അവന്റെ റബ്ബിനെതിരിൽ സഹായിയായി എന്ന് പറഞ്ഞാൽ കാഫിർ ഉമറാണ്, റബ്ബ് എന്ന് പറഞ്ഞതാരാ? അലി. അപ്പോ ഉമർ അലിക്കെതിരെ സഹായിയായി മാറി. അപ്പൊ അലിയെ റബ്ബാക്കി മാറ്റി കാഫിർ നല്ലത് ഉമറാണെന്ന് വ്യാഖ്യാനിച്ചു. അസ്സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിനാ സ്സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് ഹുവ അമീറുൽ മുഅ്മിനീൻ തഫ്സീറുൽ ഖുബി. സ്സിറാത്തുൽ മുസ്തഖീം ആക്കണം എന്നാൽ ആരിൽ ചേർക്കണം? അലിയിൽ ചേർക്കണമേ. വശംസി വലുഹാഹ എന്ന് പറഞ്ഞാൽ അശംസു, അത് ഇമാം അലിയാണ്. വലുഹാഹ എന്ന് പറഞ്ഞാൽ ലുഹ എന്നാൽ ഇങ്ങനെ ഉദിച്ചുയരുന്ന സമയമാണല്ലോ, ലുഹ സമയം. അപ്പൊ ലുഹാഹ എന്ന് പറഞ്ഞാൽ അത് ഇനി ഇമാം അലി വന്നു, കുറെ ഇമാമിങ്ങളും വന്നു, ഇനി വരാൻ പോകുന്ന അൽ ഇമാമുൽ മുത്തള 12-ാമത്തെ മുഹമ്മദ് ഇബ്നു ഹസൻ അൽ അസ്കരി വരാൻ പോകുന്ന ഇമാം അതാണ് ആര്? വലുഹാബു അശംസി വലുഹാഹ എന്ന് പറഞ്ഞാൽ അലി തന്നെയാണ് സത്യം. പിന്നെ വലുഹാഹ എന്നാൽ ഇമാം മുഹമ്മദ് ഇബ്നു അസ്കരി അൽ ഇമാമുൽ മുത്തള സിർദാവിലെ ഇമാമ് തന്നെയാണ് സത്യം. ഇതൊക്കെ അവരുടെ തഫ്സീറിൽ ഉള്ളതാണ്. പിന്നെ ഖുർആനിൽ തഹരീബ് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു ഖുർആനിൽ എന്തുണ്ട്? 17,000 ആയത്തുകളുണ്ട്. പിന്നെ ഫാത്തിമയുടെ അടുക്കൽ ഒരു ഏടുണ്ട്. ഇത് നമ്മളെ ഇന്ത്യക്കാരനായ മരിച്ചു കഴിയാണ്, പണ്ട് പേഴ്സണൽ ലോ ബോർഡിനൊക്കെ കമ്മിറ്റിയിൽ അംഗമായിരുന്നു, മൻസൂർ നൊഴ്മാനി. ഉറുദുക്കാർ പറയും മൻസൂർ ലാക്കായിട്ട് വാക്കി, മൻസൂർ നൊഴ്മാനി. ഇത് ഞാൻ 87-89 ലക്നോ പഠിക്കുന്ന കാലത്ത് അവിടുന്ന് 30 rupees സ്റ്റൈപ്പൻഡ് ഇട്ടു ഒരു മാസത്തിൽ. എത്ര? 30 rupees. പട്ടിന്റെ കാലാണ്. 30 rupees സ്റ്റൈപ്പൻഡ് കിട്ടുമ്പോൾ ആ പൈസ സ്വരൂപിച്ചിട്ട് വാങ്ങിയ പുസ്തകങ്ങൾ കൊടുത്തത് അന്ന് ലക്നോന്ന് വാങ്ങിയത് കുറെ 10 കൊല്ലേ. മൻസൂർ റഹ്മാൻ ഇയാൾ ഉറുദു ലേജിതാണ്. ഇത് പിന്നെ സയ്യിദ് ഇബ്നു അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന ആള് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയതാണ്. ഇതൊക്കെ നമ്മൾ വായിക്കേണ്ട പുസ്തകം. ഉറുദു കിട്ടുന്ന മലയാളം ഉണ്ടാക്കിയത് അല്ല, ഇയാള് പിന്നെ ഹനഫി പണ്ഡിതനാണ്. മൻസൂർ നൊഴ്മാനി എന്റെ മോൾ തന്നെ ഇതിന്റെ കബീറോ ഉലമാ ഇൽ ഹിന്ദ്, ഇന്ത്യൻ പണ്ഡിതന്മാർ പറയും. ഇതിൽ പറയുന്നുണ്ട് കുറെ വാചകങ്ങൾ. ഇത് ഈ ഖുർആനിൽ നടത്തിയ തഹരീഫ്, ഖുർആനിൽ തഹരീഫ് ഉണ്ട്, പലതും മാറ്റിമറിച്ചിട്ടുണ്ട്, എന്നാൽ മാറ്റിമറിച്ചു എന്നതിനെ നേരത്തെ അബ്ദുല്ലാഹിബിന് സബഇനെ കുറിച്ച് നിഷേധിക്കുന്നത് പോലെ ഇന്ന് ചില ഷിയാ പണ്ഡിതന്മാർ അങ്ങനെ തഹരീഫില്ല എന്ന് പറയുന്നു. അതെന്തിനാ? ഇവരുടെ വിശ്വാസങ്ങളിൽ പെട്ട ഒരു കാര്യമാണ് തഖിയ എന്ന് പറയുന്നത്. എന്നാൽ മറിച്ചൊക്കെയാണ് സ്ഥലത്ത് എന്ത് ചെയ്യാൻ, തന്റെ വിശ്വാസം കാര്യമൊക്കെ മറിച്ചിട്ട് കൂട്ടത്തു കൂടി അടക്കുക. അതെന്തിനാ? മറ്റൊരാളാണ് അല്ലെങ്കിൽ തൽക്കാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെ തഖിയത്തിന് വേണ്ടി പറഞ്ഞത് പറയുന്നതാണ് എന്ത്? ഏയ്, ഖുർആനിലെ തഹരീഫ് സംബന്ധിച്ചില്ല, അവിടെ അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ഇവരുടെ തന്നെ വാചകങ്ങളിൽ, ഒരുപാട് വാചകങ്ങളിൽ എന്തുണ്ട്? തഹരീഫ് വന്നിട്ടുണ്ട് എന്നവർ സമർത്ഥിക്കുന്നുണ്ട്. ഇതറബി ഇതാ സൂറത്തുൽ അഹ്സാബിലെ 71-ാമത്തെ ആയത്ത്. സൂറത്തുൽ അഹ്സാബിലെ ഒമൻ യുത്തീല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ എന്ന് പറയുന്ന ആയത്ത് പിന്നെ അബൂ ബസീർ, നേരത്തെ പറഞ്ഞ അബൂ ബസീർ എന്ന ഇവരുടെ റിപ്പോർട്ടറാണ്, അയാളിൽ നിന്ന് ഉസൂലുൽ കാഫിയിൽ ഉദ്ധരിക്കുകയാണ്. കാനത്ത് ഹാദിഹിൽ ആയ ഖദ് നസലത്ത് ഹാക്കദ, ഈ ആയത്ത് അവതരിച്ചത് ഇങ്ങനെയായിരുന്നു. ഒമൻ യുത്തീല്ലാഹ വറസൂലഹു ഫീ വിലായത്തി അലിയ്യൻ വൽ അയ്മത്തി മിൻ ബഅദിഹി ഫഖദ് ഫാസ ഫൗസൻ അലീമ. ആരാണോ അള്ളാഹുവിനെയും റസൂലിനെയും അലിയുടെ വിലായത്തിനെയും അംഗീകരിക്കുന്നത്, അതുപോലെ തന്നെ ഇമാമുകളെയും അലിക്ക് ശേഷം മറ്റ് ഇമാമുകളെയും ആരംഗീകരിക്കുന്നുവോ, വഖദ് ഫാസ ഫൗസൻ അദീമ, അവൻ മഹത്തായ വിജയം ഭരിച്ചിരിക്കുന്നു എന്നാണ് ഈ ആയത്ത് അവതരിച്ചത്. ഐ അന്ന ഹാദിഹിൽ ആയ ദക്കറത്ത് സ്വറാഹത്തൻ ഇമാമത്ത് ജമീഇൽ അയ്മ ബഅദ അലിയിൽ ഇല്ല അന്നൽ ആയ തഅറലത്തിൽ ഹദ്ഫി. ഈ ആയത്തിൽ വളരെ വ്യക്തമായി ഇമാമുകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ ആയത്ത് ഹദ്ഫിന് വിധേയമായി എന്ന് പറഞ്ഞാ അഹ്ലു സുന്നത്തിലെ ആൾക്കാർ ഈ ആയത്ത് എന്ത് ചെയ്തു? അലിയുടെയും ഇമാമത്തിന്റെയും പിന്നെ വലിയ വിലായത്തിനെ കുറിച്ച് പറയുന്ന ഭാഗം എന്ത് ചെയ്തു? കട്ടുകളഞ്ഞു. ഇമാം ബാഖറിൽ നിന്നും ഇതേ വാചകം ഉദ്ധരിക്കുന്നത് കാണാം. അബു അബ്ദുള്ളയിൽ നിന്നും ഇതുപോലുള്ള വാചകം ഉദ്ധരിക്കുന്നത് കാണാം. ഉസൂലുൽ കാഫി ഞാൻ സമയത്തിന്റെ ദൈർഘ്യം കൊണ്ടതൊന്നും വായിക്കുന്നില്ല, നമ്മൾ പരിശോധിക്കുക. അപ്പൊ എന്താ ഇവരുടെ വിശ്വാസമാണ് ഖുർആനിൽ എന്ത് വന്നിട്ടുണ്ട്? പല ആയത്തിൽ കൊടുത്തിട്ടുണ്ട്. തഹരീബ് സംഭവിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കളഞ്ഞു പോകൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ നിലവിലുള്ള തന്നെ ഇതിന്റെ പുറമെ അവരടുത്ത് വരാൻ എന്തുണ്ട്? വേറെ കുറെ വരാനുണ്ട്. ഖുർആനിൽ തഹരീബ് സംഭവിച്ചിട്ടില്ല എന്ന് ഇന്നത്തെ ചില ആളുകൾ പറയുന്നു. പക്ഷെ ഇവരുടെ പൗരാണികനായ ഒരു പണ്ഡിതനാണ് അന്നൂരി അത്തബരിസി എന്ന് പറയുന്ന പണ്ഡിതൻ. നൂരി അത്തബരിസി, അദ്ദേഹത്തിന്റെ ഒരു വലിയ പുസ്തകം തന്നെയുണ്ട്, ഫസലുൽ ഖിതാബ് ഫി ഇസ്ബാത് തഹരീബ് കിതാബി റബ്ബിൽ അർബാബ്. റബ്ബുകളുടെ റബ്ബായ അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ തഹരീബ് സംഭവിച്ചു എന്ന് സ്ഥാപിക്കുന്നതിൽ ഫസലുൽ ഹിസാബ്, സംസാരം മുറിച്ചു കളയുന്ന ഗ്രന്ഥം എന്നാണ് അതിൽ രണ്ടാമത് തർക്കല്ല. ഖുർആനിൽ തഹരീബ് സംഭവിച്ചിട്ടുണ്ട് എന്നത് സ്ഥാപിക്കാൻ വേണ്ടി അന്നൂരി അത്തിബിരിസി എഴുതിയിട്ടുള്ള വലിയ ഒരു പുസ്തകമാണ്, കുറെ വാള്യങ്ങളുള്ള ഒരു പുസ്തകമാണ്. ആ ബുക്ക് എന്നാൽ എഴുതിയതിനാ ഖുർആൻ തഹരീബ് ഉണ്ട് എന്ന് പറയാനാണ്. അപ്പൊ ഈ പണ്ഡിതൻ ആരാ? ഈ പണ്ഡിതൻ ഇന്ന് നേരത്തെ ഞാൻ പറഞ്ഞ ലില്ലാഹി തുമ്മലി താരീഖ് എന്ന് പറയുന്ന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകത്തിലുള്ളതാണ്. അപ്പൊ ഖുർആനെ സംബന്ധിച്ച് ഖുർആനിൽ തഹരീബ് ഉണ്ട്, ഹദഫ് ഉണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പക്ഷെ ഓല കയ്യിലുള്ളിലുണ്ടോ? ഇല്ല, ഓലുണ്ടെടുക്കുന്നത് തന്നെ. പക്ഷെ ആരുടെ കയ്യിലുണ്ട്? ഇമാമുൽ മുൻതന്നറിന്റെ കയ്യിലുണ്ട്. ഇനി മാത്രമല്ല, ഇതിനൊക്കെ പുറമെ വേറെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു. ഏത്? ഖുർആനല്ലാത്ത വേറെ കുറെ ഗ്രന്ഥങ്ങൾ, ഞാൻ പേര് മാത്രം വായിച്ചു പോവുക. അൽ ജാമിഅ എന്ന് പറയുന്നത് അലി അല്ലാഹു അൻഹുവിന് നൽകപ്പെട്ട ഒരു ഏടാണ്, സഹീഫത്തു അലി. അതിന്റെ നീളം 70 മുഴമാണ്. അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് 70 മുഴമാണ് അതിന്റെ നീളം. അലിയുടെ ഹത്തിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്. അതിൽ എല്ലാ ഹറാമും ഹലാലും ഉണ്ട്. ഇതൊക്കെ ഉസൂലുൽ കാഫി എന്ന ഗ്രന്ഥത്തിലും ബിഹാറുൽ അൻവാർ എന്ന പിന്നെ മജ്ലിസിയുടെ തഫ്സീറിലും പുസ്തകത്തിലുമൊക്കെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ തൈ നബി അല്ലല്ലോ എനിക്ക് ഇതും ഇതുപോലുള്ള വേറെയും കുറെ നൽകപ്പെട്ടിട്ടുണ്ട് തന്നെ സുന്നത്താണല്ലോ തിരിച്ചത്. അപ്പൊ അലിക്ക് നൽകപ്പെട്ട അൽ ജാമിഅ. പിന്നെ സഹീഫത്തുൻ നാമൂസ്, ഇത് അലിക്ക് നൽകപ്പെട്ട വേറെ ഒരു ഏടാണ്. സഹീഫത്തുൻ നാമൂസ് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന എത്രത്തോളം ഷിയാക്കൾ ലോകത്തുണ്ടോ അവരുടെ എല്ലാം പേരുകൾ ഈ നാമൂസ് എന്ന ഗ്രന്ഥത്തിൽ ഉണ്ട് എന്നാണ്. എല്ലാവരുടെ പേരും അഡ്രസ്സും ആരെ? ഈ നാമൂസിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഷിയാക്കളെ പേരെ. പിന്നെ സഹീഫത്തുൽ അബീത്ത, ഇതും അമീറിൽ നിന്ന് ലഭിക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥമാണ്. പിന്നെ അലി അല്ലാഹു അൻഹുവിന്റെ വാളിൽ അടങ്ങിയിട്ടുള്ള സഹീഫത്തു ദുആബത്തു സൈഫ് എന്ന് പറയുന്ന ഒരു ഏട്. പിന്നെ മുസ്ഹഫു ഫാത്തിമ, തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, ഇതൊക്കെ അലിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കാന യഖ്റഉൽ ഇഞ്ചീൽ, അബു അബ്ദുള്ള എന്ന് പറയുന്ന ആളുകൾ ഉദ്ധരിക്കുന്നു. കാരണം എത്രവും ഇഞ്ചിയിൽ തൗറാത്ത് സബൂർ ബിസ്ബിരിയാനിയ ഉസൂലിൽ കാഫി കൊടുക്കാണ്. ഇഞ്ചിയിൽ തൗറാത്ത് സബൂർ ഇതൊക്കെ ഇമാമ് വായിക്കാറുണ്ടായിരുന്നു. ഓല കൈ തന്നെ സുരിയാനി ഉള്ളതില്ല. പക്ഷെ ഇമാം എന്ത് ചെയ്യുന്ന അരക്കലും ജൂതന്മാരും ക്രിസ്ത്യാനും അടുക്കലില്ല, ഇവരെ കയ്യിൽ സുരിയാനി ഭാഷയിലുണ്ട്. അപ്പൊ ഞാൻ നിർത്തുകയാണ്. ഇതാണ് ഖുർആനെ സംബന്ധിച്ച് വേദഗ്രന്ഥത്തെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം. ഇനി സുന്നത്തിനെ കുറിച്ചുള്ള അവരുടെ വിശ്വാസമുണ്ട്. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇൻഷാല്ലാഹ് അടുത്തടുത്ത ക്ലാസ്സുകളിൽ സ്വീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രമാണങ്ങൾ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവെ ഇൽമ് ഞങ്ങൾക്കിനി വർദ്ധിപ്പിച്ചു നൽകണമേ റഹ്മാനെ. റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ, റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ, റബ്ബി സിദ്നാ ഇൽമൻ നാഫിയ. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله. ആകമ പറയാ തരീഖത്ത് ജമാഅത്ത് ഖുറാഫി ഇതൊക്കെ വിദേശത്തുള്ള ബന്ധമൊക്കെ അടുത്ത ക്ലാസ്സിൽ ചെയ്യിക്കാം.